അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നദ്റുബ്നുൽ ഹാരിസ്, അവന്റെ കാര്യത്തിൽ വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയാൽ വലീദുബ്നു മുഗീറ, അള്ളാഹുവിന്റെ ഖുർആനിനെ പറ്റി അത് സിഹറാണ് എന്ന് പറഞ്ഞ ആരോപിച്ച വ്യക്തി, അയാളാണ് അൽ വലീദുബ്നു മുഗീറ. അയാളും ഇതുപോലെ തന്നെ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നതിൽ മുന്നിൽ നിന്നിരുന്നയാളാണ്. അതുപോലെ രണ്ട് ഖലഫിന്റെ രണ്ട് മക്കൾ ഉമയ്യയും അതുപോലെ ഉബയ്യും, ഉമയ്യത്തുബ്നു ഖലഫ്, ഉബയ്യുബ്നു ഖലഫ്. ഉബയ്യുബ്നു ഖലഫ് അയാൾക്കൊരു പ്രത്യേകതയുണ്ട്, ഈ ഷെയ്ത്താൻ അവനെ കൊലപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ള കൊലപ്പെടുത്തിയ ഒരേ ഒരു വ്യക്തി അയാളാണ് ഉബയ്യുബ്നു ഖലഫ്. റസൂലുള്ള വേറെ ഒരാളെയും യുദ്ധത്തിൽ കൊലപ്പെടുത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ കൊലപ്പെടുത്തിയ ഒരേ ഒരു വ്യക്തി ഉബയ്യുബ്നു ഖലഫാണ്. അത്ര വലിയ ഷെയ്ത്താനായിരുന്നു ഇയാൾ. റസൂലുള്ള മദീനയിലുള്ള കാലഘട്ടത്തിൽ അയാൾ മക്കയിൽ വീമ്പു പറയുമായിരുന്നു, ഞാനാണ് മുഹമ്മദിനെ കൊല്ലുക. അത് റസൂലുള്ള അറിഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവനെ ഞാനായിരിക്കും കൊലപ്പെടുത്തുക. പിന്നീട് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കുന്തം കൊണ്ട് കുത്തുകയും ആ കുത്തേറ്റ് അവൻ മരിക്കുകയുണ്ടായത് അവനാണ് ഉബയ്യുബ്നു ഖലഫ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ കൊലപ്പെടുത്തിയ ഒരേ ഒരു വ്യക്തി ഈ ഉബയ്യുബ്നു ഖലഫാണ്. മറ്റൊരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ കൊലപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ നബി കൊലപ്പെടുത്തിയവൻ അവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു, അവൻ അത്രമാത്രം നശിക്കപ്പെട്ടവനാണ്, അതിൽ സംശയമില്ല. ഇവരൊക്കെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഉപദ്രവിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ആളുകളാണ്. ഈ പറഞ്ഞ ആളുകൾ അവരുടെ കൂട്ടത്തിൽ, ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് സ്ഥാനവും പദവിയും ഉള്ള ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ അവരുടെ അടുക്കൽ പോകും, എന്നിട്ട് പറയും നിന്റെ സ്ഥാനം ഞങ്ങൾ നാട്ടുകാരുടെ മുന്നിൽ നിന്ന് വഷളാക്കും, നിന്റെ സ്ഥാനവും എല്ലാം എടുത്ത് ഞങ്ങൾ കളയും. കച്ചവടക്കാരായ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ അവൻ ചെല്ലും. ഈ പറഞ്ഞ ആൾക്കാർ, പ്രത്യേകിച്ച് അബൂ ജഹൽ, അവൻ ചെന്നിട്ട് പറയും നിന്റെ കച്ചവടം ഞങ്ങൾ പൊളിക്കും, നിന്റെ സമ്പാദ്യം ഞങ്ങൾ ഇല്ലാതെയാക്കും. ഇന്നും ഇതൊക്കെ തന്നെയാണ് മുസ്ലിമീങ്ങളെ, അതല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്ന ഹക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളെ ഉപദ്രവിക്കാൻ ജനങ്ങൾ കൊണ്ടുവരുന്ന മാർഗങ്ങൾ. പാവപ്പെട്ട ദരിദ്രരായ വാഫാക്കളായ ആരെങ്കിലുമാണ് ഇസ്ലാം സ്വീകരിച്ചതെങ്കിൽ അവർ ശക്തമായി ഉപദ്രവിക്കുമായിരുന്നു. അത് ധാരാളമായി ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, മുസ്ലിമീങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ അവരനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ എന്തെല്ലാമായിരുന്നു, അവർക്ക് അവരുടെ ദീൻ ഉപേക്ഷിക്കേണ്ടി വരുന്ന രൂപത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ സംഭവിക്കാറുണ്ടായിരുന്നോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നഅം വല്ലാഹ്, അല്ലാഹു സത്യം, അവർ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ടായിരുന്നു മുസ്ലിമീങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇൻകാനു ലയദ്രിബൂന അഹദഹും വയുജീഉനഹു വയുഅത്തിശൂന ഹത്താ മാ യഖ്ദറു അൻ യസ്തവിയ ജാലിസൻ. അവർ മുസ്ലിമീങ്ങളെ അടിക്കും, നേരെ മുഖത്തടിക്കും, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി അവർ തല്ലും, ചിലപ്പോൾ വടിയെടുത്ത് തല്ലും, കല്ലുകൊണ്ട് തല്ലും. അതോടൊപ്പം ഭക്ഷണം കൊടുക്കുകയില്ല, വെള്ളം കൊടുക്കുകയില്ല, അങ്ങനെ അവർക്ക് ഇരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ അവരെ എത്തിക്കും. അങ്ങനെ പ്രയാസം കടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ മുശ്രിക്കുകൾ അവർ ചോദിക്കാൻ തുടങ്ങും, അല്ലാത്തു അൽ ഉസ്സ ഇലാഹുക മിൻ ദൂനില്ലാ, ലാത്തയും ഉസ്സയും അല്ലാഹുവിന് പുറമെയുള്ള നിന്റെ ഇലാഹല്ലേ, നീ സമ്മതിക്കുന്നില്ലേ? അതേ എന്ന് പറയുന്നത് വരെ അവരടിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ വഴിയിലൂടെ അവരുടെ അടുത്തുകൂടെ ഒരു പൂച്ച നടന്നുപോയാൽ, അതല്ലെങ്കിൽ ഒരു കിളി അവരുടെ അടുക്കൽ വന്നിരുന്നാൽ, ഇത് നിന്റെ ഇലാഹാണോ, പരിഹസിച്ചുകൊണ്ട് ചോദിക്കും. അത് ആണ് എന്ന് പറയുന്നത് വരെ അടിച്ചുകൊണ്ടിരിക്കും. അത്ര പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മുസ്ലിമീങ്ങളിൽ സഹാബികളുടെ കൂട്ടത്തിൽ ഈ പ്രയാസം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആളുകളിൽ ഒരു വിഭാഗമാണ്, ഒരു കുടുംബമാണ് ആലു യാസിർ, യാസിറിന്റെ കുടുംബം. അവർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ വളരെ കടുത്ത പ്രയാസങ്ങളായിരുന്നു. അമ്മാർ ഇബ്നു യാസിർ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവായ യാസിറും അദ്ദേഹത്തിന്റെ ഉമ്മയും ഭാര്യയായ സുമയ്യയും ഇസ്ലാം സ്വീകരിച്ചു. ആ കുടുംബം ഒന്നടങ്കം ഇസ്ലാം സ്വീകരിച്ചു. പാവപ്പെട്ട ആളുകളായിരുന്നു അവർ, ദരിദ്രരായിരുന്നു, മക്കയിലെ ആളുകൾക്കിടയിൽ വളരെ സ്ഥാനമാനങ്ങളില്ലാത്ത ആളുകളിൽ പെട്ടവരായിരുന്നു യാസിറിന്റെ കുടുംബം. അങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾ, പ്രത്യേകിച്ച് മഖ്സൂം കുടുംബം, അതുപോലെ തന്നെ അവർ അവരിലെ നേതാവായ അബൂജഹൽ, ഇവർ ഈ കുടുംബത്തെ ഒന്നാകെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ചൂട് കടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളെ നിരത്തി ഈ ചൂടിൽ കൊണ്ടുപോയി കിടത്തും. എന്നിട്ട് അവരെ ഉപദ്രവിക്കുകയും അങ്ങേയറ്റം പ്രയാസത്തിലാക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരുടെ അടുക്കൽ കൂടെ നടന്നുപോയി. റസൂലുള്ള അവർ ഈ ചെയ്യുന്ന അവരനുഭവിക്കുന്ന പ്രയാസം കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രസിദ്ധമായ അവിടുത്തെ വാക്ക് പറഞ്ഞു, സബ്റൻ യാ ആല യാസിർ, യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞ വാക്കാണ് സബ്റൻ യാ ആല യാസിർ, യാസിറിന്റെ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുക. ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ളത് സ്വർഗമാണ്. അവിടത്തേക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്ന കാലഘട്ടമല്ലാതെ നമുക്ക്, നിങ്ങൾ സഹാബികൾ അവരനുഭവിച്ച പ്രയാസങ്ങളാണിത്. പിന്നീട് മുശ്രിക്കുകൾ യാസിറിനെ വെയിലത്ത് കിടത്തി ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കിടത്തി അദ്ദേഹത്തെ കൊലപ്പെടുത്തി. സുമയ്യയെ അവർ അവരുടെ ഗുഹ്യസ്ഥാനത്ത് കുന്തം കുത്തിക്കൊണ്ടാണ് കൊലപ്പെടുത്തിയത്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ആദ്യം ഷഹീദായ വ്യക്തി സുമയ്യയാണ്. പിന്നീടാണ് മറ്റ് ആ കുടുംബത്തിലുള്ള മറ്റ് ആളുകൾ മരണപ്പെട്ടത്. ഒരിക്കൽ യാസിറിനെ അല്ലെങ്കിൽ അമ്മാറിനെ മുശ്രിക്കുകൾ ശക്തമായി ഉപദ്രവിച്ചു. അങ്ങനെ അദ്ദേഹത്തോട് അവർ ചോദിച്ചുകൊണ്ടിരുന്നു, ലാത്ത നിന്റെ റബ്ബല്ലേ? ആദ്യം അദ്ദേഹം സമ്മതിച്ചില്ല. ഉപദ്രവം കടുത്തപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചു. മുഹമ്മദിനെ പരിഹസിക്കാൻ പറഞ്ഞു, അദ്ദേഹം മുഹമ്മദിനെ പരിഹസിച്ചു. അങ്ങനെ അവർ പറഞ്ഞത് അനുസരിച്ചപ്പോൾ അവർ യാസിറിന് വെറുതെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് യാസിർ ഓടി വന്നു. യാസിർ കരയുന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യാസിറിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കവളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, മാ വറാഅക യാസിർ, എന്താണ് യാസിർ, നിനക്ക് എന്താണ് പറ്റിയത്? അപ്പോൾ യാസിർ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, അങ്ങയെക്കുറിച്ച് ഞാൻ കുറ്റം പറയേണ്ടി വന്നു, അങ്ങയെ ഞാൻ ചീത്ത പറയേണ്ടി വന്നു, അവരുടെ ദൈവങ്ങളെ ഞാൻ നല്ലത് പറയേണ്ടി വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു ചോദിച്ചു, കൈഫ തജിദു ഖൽബക, യാസിർ, അത് നീ ചെയ്യുന്ന സന്ദർഭത്തിൽ നിന്റെ മനസ്സ് എന്തായിരുന്നു, നിന്റെ ഹൃദയത്തിലെ അവസ്ഥ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, മുത്മഇന്നൻ ബിൽ ഈമാൻ, എന്റെ ഖൽബ് ഈമാൻ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാനത് പറഞ്ഞത്. അവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇൻ ആദു ഫഉദ്, അവരിനി അത് ആവർത്തിച്ചാൽ നീയും അത് ആവർത്തിച്ചു കൊള്ളുക, അവരങ്ങനെ വീണ്ടും ചെയ്യുകയാണെങ്കിൽ നീ ഇനിയും ചെയ്തു കൊള്ളുക, നീ പേടിക്കേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ കാര്യത്തിലാണ് വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറക്കിയത്, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നു ബിൽ ഈമാൻ. അള്ളാഹുവിൽ വിശ്വസിച്ചതിന് ശേഷം കാഫിറായി പോയ ആളുകൾ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്നൊരു വിഭാഗത്തെ ഒഴിവാക്കി പറഞ്ഞു, ഇല്ലാ മൻ ഉക്രിഹ, നിർബന്ധിതമായി നിർബന്ധിക്കപ്പെട്ട് ജീവന ഭീഷണിയുള്ള സന്ദർഭത്തിൽ ഹൃദയത്തിൽ ഈമാൻ നിറഞ്ഞു നിൽക്കെ കുഫർ പറഞ്ഞ ആളുകൾ ഒഴികെ അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴിച്ചു പറഞ്ഞു. അപ്പോൾ യാസിർ കുടുംബം അവർ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഷഹീദായ ആദ്യത്തെ കുടുംബമാണ്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പേരിൽ ഉപദ്രവം സഹിക്കേണ്ടി വന്ന സഹാബികളിൽ തന്നെ പ്രമുഖനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അമ്മാവനായ അൽഹകം ഇബ്നു അബിൽ ആസ് അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കൊണ്ടുപോയി കെട്ടിയിടും വെയിലത്ത്. എന്നിട്ട് അയാൾ പറയും, അതർഗബു അൻ മില്ലത്തി ആബായിക ഇലാ ദീനിൻ മുഹ്ദസ്, നിന്റെ പിതാക്കന്മാരുടെ ദീൻ ഉപേക്ഷിച്ച് നീ പുതിയ ദീനിലേക്കാണോ പോകുന്നത്? വല്ലാഹി ലാ അഹുല്ലുക അബദൻ ഹത്ത തദഅ മാ അൻത അലൈഹി മിൻ ഹാദ ദീൻ, നീ ഈ ദീൻ ഉപേക്ഷിക്കുന്നത് വരെ നിന്റെ കെട്ട് ഞാൻ അഴിക്കില്ല, എന്നെ ഞാൻ അഴിച്ചുവിടുകയില്ല. അങ്ങനെ വെയിലത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ കിടത്തുമായിരുന്നു. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയും, വല്ലാഹി ലാ അദഉഹു അബദ, അല്ലാഹു സത്യം, ഞാൻ ഈ ദീൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. വലാ ഉഫാരിഖുഹു, ഞാൻ ഒരിക്കലും ഈ ദീനിൽ നിന്ന് തിരിച്ചു പോവുകയില്ല എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉറച്ചു നിന്നപ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വെറുതെ വിട്ടു. നിങ്ങൾ ആ സംഭവങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. മക്കയിലെ ചൂട് അനുഭവിച്ചവർക്കറിയാം എന്താണ് അവിടുത്തെ ചൂട് എന്ന്. ആ ചൂടിൽ അവർ മണ്ണിൽ അവരെ കിടത്തുമായിരുന്നു, ചിലരെ കെട്ടിയിടും, വെള്ളം കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കില്ല, അതോടൊപ്പം അവരെ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് തന്നെ നമ്മൾ ചില മർദ്ദനങ്ങൾ കാണുമ്പോൾ നമ്മൾ എത്ര പേടിക്കാറുണ്ട്. അതിനോടൊപ്പം അവരനുഭവിച്ചിരുന്നത് കടുത്ത ചൂട്, ദാഹം, വിശപ്പ്. ആ സന്ദർഭത്തിലും അവർ ദീനിൽ ഉറച്ചു നിന്നു എന്നത് ഓരോ മുസ്ലിമിന്റെയും മനസ്സിൽ അവന്റെ ദീനിനോടുള്ള വില വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. സഹാബികളിൽ ഇതുപോലെ ഉപദ്രവിക്കപ്പെട്ട, അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ് ഇബ്നു ഉമൈർ അദ്ദേഹം മക്കയിലെ യുവാക്കളിൽപ്പെട്ടയാളായിരുന്നു. വളരെ കാണാൻ ഭംഗിയുള്ള വ്യക്തിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മുസ്അബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു ബിമക്കത അഹ്സന ലിമ്മതൻ വലാ അറഖ ഹുല്ലതൻ വലാ അൻഅമ നിഅമതൻ മിൻ മുസ്അബ് ഇബ്നു ഉമൈർ. മുസ്അബ് ഇബ്നു ഉമൈറിനേക്കാൾ നല്ല മുടിയുള്ള, നല്ല വസ്ത്രം ധരിച്ചിരുന്ന, ഏറ്റവും സുന്ദരമായ സുഗന്ധം പുരട്ടിയിരുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബിനെ കുറിച്ച് പറയുമായിരുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഉമ്മക്കും വാപ്പയ്ക്കും മുസ്അബിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടായിരുന്നു. വളരെയധികം മുസ്അബിനെ അവർ സ്നേഹിച്ചിരുന്നു. ഉമ്മ മുസ്അബിനു വേണ്ടി പ്രത്യേകം വസ്ത്രങ്ങൾ ഒരുക്കി വെക്കുമായിരുന്നു. മക്കയിൽ മുസ്അബ് ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയുടെ അങ്ങേയറ്റത്ത് മുസ്അബിന്റെ അത്തറിന്റെ മണമടിക്കും. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ കുറിച്ച് കേട്ടു. അർക്കമിന്റെ വീട്ടിലെ റസൂലുള്ള കൂടാറുണ്ട് എന്നറിഞ്ഞു. റസൂലുള്ളയുടെ അടുക്കൽ പോയി മുസ്ലിമായി. അങ്ങനെ അദ്ദേഹം രഹസ്യമാക്കി ഇസ്ലാം കൊണ്ടു നടന്നു. പക്ഷെ ഒരിക്കൽ മുസ്അബ് നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കണ്ടു. അത് കണ്ടപ്പോൾ അയാൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പോയി, മുസ്അബിന്റെ കുടുംബത്തിൽ പോയി ഉമ്മയെ കാര്യം അറിയിച്ചു, കുടുംബക്കാരെ അറിയിച്ചു. അതോടുകൂടി അവർ മുസ്അബിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവർ മുസ്അബിനെ വീട്ടു തടങ്കലിലാക്കി. ആ തടങ്കലിൽ ഭക്ഷണം കൊടുക്കില്ല. അങ്ങേയറ്റം മുസ്അബ് ഇബ്നു ഉമൈറിനെ അവർ പ്രയാസപ്പെടുത്തി. പ്രയാസത്തിന്റെ കാഠിന്യം കാരണം ആദ്യമായി അബിസീനിയയിലേക്ക്, ഹബശയിലേക്ക് ഹിജ്റ പോയ ആളുകളിൽപ്പെട്ട ഒരാളാണ് മുസ്അബ് ഇബ്നു ഉമൈർ. അത്രയധികം പ്രയാസം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് അതേ മുസ്അബിനെ നമ്മൾ കാണുന്നത് ഉഹദ് യുദ്ധത്തിലാണ്. ഉഹദ് യുദ്ധത്തിൽ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അങ്ങേയറ്റം ഭംഗിയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ അവസ്ഥ സഹാബികൾ പറയുകയാണ്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തല മറച്ചാൽ കാല് പുറത്താകും, വസ്ത്രമില്ല, കാല് മറച്ചാൽ തല പുറത്തേക്കാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു, നിങ്ങൾ മുസ്അബിനെ തലയടക്കം മൂടിക്കൊണ്ട് കഫൻ പുടവ് ധരിപ്പിക്കുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ നിങ്ങൾ പുല്ല് വെച്ച് കെട്ടുക. അങ്ങനെയാണ് മുസ്അബിനെ അവർ മറമാടിയത്, മുസ്അബിനെ ഖബറടക്കിയത്. നോക്കൂ, നിങ്ങൾ എല്ലാ നിഅമത്തിലും റസൂലുള്ള പറയാൻ, മക്കയിൽ മുസ്അബിനോളം അനുഗ്രഹങ്ങൾ അനുഭവിച്ച മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇസ്ലാമിന് വേണ്ടി അവർ ത്യജിച്ചതാണിത്. നമ്മൾ എന്താണ് ത്യജിച്ചത്? നമ്മൾക്കെന്തു നഷ്ടമാണ് ഉണ്ടായത്? നമ്മൾക്കെന്തു പ്രയാസമാണ് ഉണ്ടായത്? ചെറിയ പ്രയാസങ്ങൾ ദീനിന്റെ മാർഗത്തിൽ വരുമ്പോൾ നമ്മളിൽ പലരും എത്ര അക്ഷമരാണ്, എത്ര അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉണ്ടാകുന്ന ആ പ്രയാസം അവർ അള്ളാഹുവിന്റെ ശിക്ഷയെ പോലെയാണ് കാണുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല. ഉമ്മിനന്നാസി മയ്യ അബുദൂൻ അള്ളാഹ അല ഹർഫിൻ, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് വക്കത്തിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ. ഇൻ അസാബഹു ഖൈറു നിത്മ അന്നബെ, അവൻ എന്തെങ്കിലും നന്മയുണ്ടായാൽ അവൻ സമാധാനത്തിലാണ്. വ ഇൻ അസാബഹു ഷറു ഖലബ അല വജ്ഹി, അവൻ എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ദീനിൽ നിന്ന് തന്നെ അവൻ തിരിഞ്ഞു കളയും. അല്ലാഹുൽ മുസ്താൻ. അതുകൊണ്ട് ഈ ചരിത്ര സംഭവങ്ങളിൽ ഓരോ മുസ്ലിമിനും പാഠമുണ്ട്. നമ്മൾ എന്താണ് നമ്മുടെ ദീനിനു വേണ്ടി അനുഭവിച്ചത്? നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അല്ലേ നമ്മുടെ 5 സംസ്ഥാനങ്ങൾക്കപ്പുറത്തേക്ക് എത്തി എന്ന് പറയുമ്പോൾ തന്നെ നാം ഇവിടെ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി. നമുക്ക് നഷ്ടപ്പെടാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, നമ്മുടെ ദീൻ എത്രമാത്രം മുറുകെ പിടിച്ചു എന്നതിൽ നമുക്ക് ആർക്കും വേവലാതിയില്ല. അള്ളാഹുവിന്റെ ദീൻ എത്രമാത്രം നമ്മുടെ കയ്യിലുണ്ട് എന്നതിനെ കുറിച്ച് ഒരാൾക്ക് പോലും വേവലാതിയില്ല. ആ അഞ്ചോ ആറോ ഏഴോ എട്ടോ സംസ്ഥാനങ്ങൾക്കപ്പുറത്തേക്ക് മുസ്ലിമായി എന്നതിന്റെ പേരിൽ ഒരാൾ ആക്രമിക്കപ്പെടുമ്പോൾ നാം നമ്മുടെ ദീനിൽ നിന്ന് ഉപേക്ഷിച്ചത് എത്ര കാര്യങ്ങളാണ്. ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇസ്ലാമിന്റെ പേരിൽ ആരെങ്കിലും ഉപദ്രവിക്കപ്പെടുമ്പോൾ ആയിരം കിലോമീറ്ററുകൾ നാം ഇസ്ലാമിനെ ഉപേക്ഷിക്കണം. ഒരു വാരം അപ്പുറത്തേക്ക് ഇസ്ലാമിന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുമെന്ന് അറിയുമ്പോഴേക്ക് ഇസ്ലാമിന്റെ പേരും അതിന്റെ അടയാളങ്ങളും നമ്മുടെ മുഖത്തു നിന്നും ശരീരത്തു നിന്നും ഒഴിവാക്കാൻ നമ്മൾ തിരക്കൂട്ടണം. ഇവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ, ഇവരാണ് നമുക്ക് ഈ ദീൻ എത്തിച്ചു തന്നത്. നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ അവരുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല. ഒരു രോമം എടുത്തു നീക്കപ്പെട്ട വേദന പോലും വേദനയായി പോലും അതിനെ പരിഗണിക്കാൻ സാധിക്കുകയില്ല. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വലിയ പരീക്ഷണം അനുഭവിക്കേണ്ടി വന്ന സഹാബികളിൽ ഒരാളാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മ സഅദിനോട് പറഞ്ഞു, നിന്റെ ദീനിൽ മാതാപിതാക്കളോട് നന്മ കാണിക്കണമെന്നാണല്ലോ ഉള്ളത്, ഞാൻ നിന്റെ ഉമ്മയാണ്, നിന്റെ ദീനിൽ മാതാവിനോടും പിതാവിനോടും നന്മ കാണിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മയാണ് നിന്നോട് പറയുന്നത് ഈ ദീന് നീ ഉപേക്ഷിക്കണം, നീ അത് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കും, ഈ വെയിലത്തിരിക്കും, ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല, വെള്ളം കുടിക്കുകയില്ല, മുടി വാരുകയില്ല. അങ്ങനെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഏറ്റവും പ്രയാസമുള്ള അവസ്ഥയിൽ ഞാനിവിടെ മരിച്ചു വീഴും, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലെങ്കിൽ. അങ്ങനെ ജനങ്ങൾ നിന്നെ വിളിക്കും നാളെ, ഖാതിലുൽ ഉമ്മ, ഉമ്മയെ കൊന്നവൻ എന്ന് ആളുകൾ നിന്നെ പറ്റി പറയും. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ ഉമ്മ ലാ തഫ്അലി, എന്റെ ഉമ്മ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഫഇന്നി ലാ അദഉ ദീനി ഹാദാ ലിശൈഇൻ, എന്തെല്ലാം സംഭവിച്ചാലും എന്തെല്ലാം ഉണ്ടായാലും ഈ ദീന് ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അവരുടെ മനസ്സ് ചിന്തിക്കണം. സ്വന്തം ഉമ്മയേക്കാൾ ദുനിയാവിൽ അവർക്ക് കിട്ടിയിരുന്ന എന്തൊന്നിനേക്കാളും അവർക്ക് ഈ ദീനിനോട് ഇഷ്ടമുണ്ടായി എന്നത് എത്രമാത്രം വലിയ നിഅമത്തായാണ് അവർ അള്ളാഹുവിന്റെ ദീനിനെ കണ്ടിരുന്നത് എന്നതിനുള്ള തെളിവാണ്. അവരനുഭവിച്ചിരുന്ന സുഖം, അവരനുഭവിച്ചിരുന്ന ആനന്ദം, അവരനുഭവിച്ചിരുന്ന സ്വസ്ഥത ഈ ദീനുകൊണ്ട് അത് ദുനിയാവ് മുഴുവൻ കൊടുത്താലും പകരം വെക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ ഉമ്മ അവർ പറഞ്ഞു, ഞാൻ എന്തായാലും ഇങ്ങനെ പ്രവർത്തിക്കും. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മൂന്ന് ദിവസം കഴിച്ചുകൂട്ടി. അവരുടെ അവസ്ഥ വളരെ പ്രയാസത്തിലായി. മൂന്നാമത്തെ ദിവസം സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉമ്മയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ ഉമ്മ, അല്ലേ ഉമ്മ, വല്ലാഹി ലൗ കാനത് ലകി മിഅതു നഫ്സൻ ഫഖറജത് നഫ്സൻ നഫ്സൻ മാ തറക്തു ദീനി ഹാദാ ലിശൈഇൻ, എന്റെ ഉമ്മ നിങ്ങൾക്ക് നൂറ് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് നൂറ് ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഓരോ ജീവിതവും എന്റെ കൺമുന്നിൽ വെച്ച് ഈ അവസ്ഥയിലായിക്കൊണ്ട് വിട പറഞ്ഞു പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലും ഞാൻ ഈ ദീനിൽ നിന്ന് പുറത്തു വരികയില്ല. അതുകൊണ്ട് ഫഇൻ ശിഇതി ഫകുലി, ഉമ്മ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, വഇൻ ശിഇതി ഫലാ തഅകുലി, വേണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടതില്ല, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഈ ദീനിൽ നിന്ന് പുറത്തു വരികയില്ല. നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഒരാൾ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ പറഞ്ഞ വാക്കുകളുടെ കാഠിന്യം നോക്കൂ നിങ്ങൾ. അങ്ങനെ ഉമ്മക്ക് മനസ്സിലായി സഅദ് ഒരിക്കലും ഈ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവുകയില്ല. അങ്ങനെ അവർ തിരിച്ചു വന്നു. അവർ അവരുടെ ഈ ശബ്ദം അവസാനിപ്പിച്ചു. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചത്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, നാം മനുഷ്യനോട് അവരുടെ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ, എന്നാൽ നിന്റെ മാതാപിതാക്കൾ നിന്നോട് അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പറഞ്ഞാൽ, അള്ളാഹുവിനെ ധിക്കരിക്കാൻ പറഞ്ഞാൽ, ഫലാ തുതിഉഹുമാ, നീ അവരനുസരിക്കരുത്. അള്ളാഹുവിനെ ധിക്കരിക്കാൻ അവർ നിന്നോട് പറഞ്ഞാൽ നീ അനുസരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ ഒരാൾക്കും അനുസരണമില്ല. അതുപോലെ എടുത്തു പറയേണ്ട ചരിത്രമാണ് ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു സഹാബികളിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച വ്യക്തിയാണ്. അത് മറ്റ് സഹാബികൾ അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, മാ അഅലമു അഹദൻ മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഖിയ മിനൽ ബലാഇ മാ ലഖീത്, എനിക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസം അനുഭവിച്ച ഒരാളെയും റസൂലുള്ളാഹിയുടെ സഹാബികളുടെ കൂട്ടത്തിൽ എനിക്കറിയില്ല. അത്രമാത്രം പ്രയാസം ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അനുഭവിച്ചിരുന്നു. അദ്ദേഹം പറയുകയാണ്, ലഖദ് റഅയ്തുനി യൗമൻ അഖദൂനി ഫഔഖദു ലീ നാറൻ ثم سلقوني فيها. ഒരിക്കൽ അവരെന്നെ കൊണ്ടുപോയി, എന്നിട്ട് അവർ തീയിട്ടു. ആ തീയിന്റെ കനലിൽ, ആ തീയിൽ കൊണ്ടുപോയി ഖബ്ബാബിനെ അവർ കിടത്തി. എന്നിട്ട് ഒരാൾ ഖബ്ബാബിന്റെ നെഞ്ഞത്ത് കാലുകൊണ്ട് ചവിട്ടി അമർത്തി. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെട്ടതായി കാണാം, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കിടത്തിയിരുന്ന തീ, അത് കെട്ടുപോയിരുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഇറച്ചി ഉരുകിയൊലിച്ച ആ നനവ് കൊണ്ടായിരുന്നു. അത്രമാത്രം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ അവർ ഉപദ്രവിച്ചിരുന്നു. പിൽക്കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഖബ്ബാബിന്റെ ശരീരത്തിൽ നിന്നൊരിക്കൽ അദ്ദേഹത്തിന്റെ മേൽമുണ്ട് താഴോട്ട് വീണു. ആ ശരീരത്തിലെ അവസ്ഥ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മുഖം തിരിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പിൻഭാഗത്ത് നിന്ന് ഇറച്ചുപോയി എല്ല് പുറത്തേക്ക് കാണുമായിരുന്നു എന്നാണ്. അത്രമാത്രം അവർ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചിരുന്നു. അതുപോലെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അനേകം പ്രയാസങ്ങൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ കൂടെ നടന്നുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, റഹിമല്ലാഹു ഖബ്ബാബൻ, അള്ളാഹു ഖബ്ബാബിനോട് കാരുണ്യം ചൊരിയട്ടെ. അസ്ലമ റാഗിബൻ, ഇസ്ലാമിനോട് അങ്ങേയറ്റത്തെ സ്നേഹത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. വഹാജറ ത്വാഇഅൻ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗത്തിൽ അദ്ദേഹം ഹിജ്റ പോയി. വആശ മുജാഹിദൻ, ഒരു മുജാഹിദായി കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് അദ്ദേഹം ജീവിതം നയിച്ചു. വബ്തുലിയ ഫീ ജിസ്മിഹി അഹ്വാലൻ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അനേകം പ്രയാസങ്ങൾ അദ്ദേഹം നേരിട്ടു. വലൻ യുദി അള്ളാഹു അജറ, അള്ളാഹു ഒരിക്കലും അദ്ദേഹത്തിന്റെ പ്രതിഫലം പാഴാക്കി കളയുകയില്ല. അതുപോലെ തന്നെ ഖബ്ബാബിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. കർത്തവനായിരുന്ന ബിലാൽ, അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം ഇസ്ലാമിൽ മറ്റൊരു മാതൃകയില്ലാത്ത രൂപത്തിൽ എഴുതപ്പെട്ട ചരിത്രമാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിന്റെ മാർഗത്തിൽ അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ച വ്യക്തിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഇസ്ലാം ആദ്യം സ്വീകരിച്ച ആളുകൾ അത് പുറത്തേക്ക് ആദ്യം പറഞ്ഞത് ഏഴാളുകളാണ്. റസൂലുള്ളാഹിയും അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും യാസറിന്റെ കുടുംബവും അതുപോലെ ബിലാലും മിഖ്ദാദും. അതിൽ റസൂലുള്ളാഹിയെ അബൂ താലിബിന്റെ കാരണത്താൽ അവർ ഉപദ്രവിച്ചിരുന്നില്ല. അബൂബക്കറിന് മുശ്രിക്കുകൾക്കിടയിൽ സ്ഥാനമുണ്ടായിരുന്നത് കൊണ്ട്, ഖുറൈശികൾക്കിടയിൽ സ്ഥാനമുണ്ടായിരുന്നത് കൊണ്ട് അബൂബക്കറിനെയും അവർ ഉപദ്രവിച്ചില്ല. എന്നാൽ യാസറിന്റെ കുടുംബത്തെ അവർ ഉപദ്രവിച്ചു, കടുത്ത ഉപദ്രവങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. ബിലാലിനെയും അവർ ഉപദ്രവിച്ചു. എന്നിട്ട് ഇബ്നു മസ്ഊദ് അദ്ദേഹം പറയുകയാണ്, വഅമ്മാ സായിറുഹും ഫഅഖദഹുമുൽ മുശ്രിക്കൂൻ വഅൽബസൂഹും അദ്റാഉൽ ഹദീദ്, മുഷരിക്കുകൾ മറ്റു മുസ്ലിമീങ്ങളെ എല്ലാം തന്നെ പിടികൂടി, എന്നിട്ട് അവരെ ഇരുമ്പിന്റെ പടച്ചട്ട ധരിപ്പിക്കും, അവരുടെ ശരീരത്തിൽ വസ്ത്രമൊന്നുമില്ലാതെ ഇരുമ്പിന്റെ പടച്ചട്ട ധരിപ്പിക്കും, എന്നിട്ട് അവരെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് ഇബ്നു മസ്ഊദ് അദ്ദേഹം പറയുകയാണ്, ഫമാ മിൻഹും മിൻ അഹദിൻ ഇല്ലാ വഖദ് വാതാഹും അലാ മാ അറാദു ഇല്ലാ ബിലാൽ. അവരിൽ എല്ലാവരും പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ, പ്രയാസങ്ങൾ സഹിക്കാൻ പറ്റാതെ മുശ്രിക്കുകൾ പറയുന്നത് പീഡനങ്ങളുടെ കാഠിന്യത്തിന്റെ സന്ദർഭത്തിൽ അവരനുസരിക്കുമായിരുന്നു.